Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ബ്രഹ്മവല്ലി ഷഷ്ടാനുവാദം ഒന്നാം മന്ത്രം ഭാഷ്യം തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യത്. ഈ മന്ത്രത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യത്, എന്താണ് അതിന്റെ താല്പര്യം? അതിന്റെ വാച്യാർത്ഥം എന്താണ്? തത്സൃഷ്ട, സൃഷ്ടിച്ചിട്ട് തദൈവ അനുപ്രാവശ്യത്, അത് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു, സൃഷ്ടികർത്താവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്നുള്ളതുകൊണ്ട് അതിന്റെ താല്പര്യം. അതിനെക്കുറിച്ച് പല തരത്തിലും ചിന്തിച്ചു. സൃഷ്ടികർത്താവ് തന്നെയാണ് പ്രവേശിക്കുന്നത്, സൃഷ്ടികർത്താവ് അതേ രൂപത്തിൽ പ്രവേശിച്ചു. അപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവ് എന്തായി മാറി? അവിടെ പരിണാമമാണോ സംഭവിച്ചത്? അത് പ്രതിബിംബമാണോ സംഭവിച്ചത്? ഇങ്ങനെ പല വിഷയങ്ങൾ. എന്താണ് അതിന്റെ താല്പര്യം? എല്ലാ ചർച്ചയും ഉപസംഹരിച്ചുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു, ഇന്ന അന്യാർത്ഥത്വ, ഇതിന്റെ താല്പര്യം വേറെയാണ് നിങ്ങൾ പറയുന്നതൊന്നുമല്ല. കിൻമർത്ഥം അസ്ഥാന ചർച്ച, ഈ ചർച്ചകൾക്ക് യുക്തിയുണ്ട് എന്ന് തോന്നിയാലും ഇത് വാസ്തവത്തിൽ യുക്തിയുക്തമല്ല ഈ ചർച്ചകളൊന്നും. എന്തുകൊണ്ട്? എന്താണ് ശ്രുതിയുടെ വിവക്ഷിതമായ താല്പര്യം? അവിടെ എത്തിയിട്ടില്ല ചർച്ച. പ്രകൃതി അന്യ വിവക്ഷിതവാസി വാക്യസ്യാർത്ഥവസ്തി സസ്മർത്തവ്യ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ സന്ദർഭം മനസ്സിലാക്കണം. ഒരു വാക്യത്തെ ആ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി അതിന്റെ അർത്ഥം എന്നതായിരിക്കുമെന്ന് കൽപ്പിക്കുന്നതിന് കാര്യമില്ല. പ്രകൃതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അവിടെ എന്താണ് വിവക്ഷിതം? ശ്രുതിയുടെ താല്പര്യം എന്താണ്? സസ്മർത്തവ്യ, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത്? ബ്രഹ്മവി ആപ്നോതി പരം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യുവേത നിഹിതം ഗുഹായാം ഇതി, ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനാൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ബ്രഹ്മവിദാപ്നോതി പരം വിശദമായി ചർച്ച ചെയ്തു. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ഇതെല്ലാം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതിനിടയ്ക്കാണ് തത്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? തത് വിജ്ഞാനം ച വിവക്ഷിതം പ്രകൃതം ചത്. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ശ്രുതിക്ക് താല്പര്യമുള്ളൂ. എന്താണ് തദ്വിജ്ഞാനം? വിജ്ഞാനം, തദ്വിജ്ഞാനം, സത്യജ്ഞാനം, അനന്തം എന്ന് ബോധിപ്പിച്ച ആ വിജ്ഞാനം, ആ വിജ്ഞാനത്തെ മാത്രമേ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നുള്ളൂ. ശ്രുതിക്ക് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതാണ് ഇവിടുത്തെ സന്ദർഭം. അല്ലാതെ സൃഷ്ടി, സൃഷ്ടികർത്താവ്, സൃഷ്ടികർത്താവിൽ സൃഷ്ടിക്കുന്ന ബന്ധം, സൃഷ്ടി എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ മുഖ്യമല്ല. ശ്രുതിക്ക് അത് ബോധിപ്പിക്കാൻ താല്പര്യമില്ല. ഇതെന്തും ചർച്ച ചെയ്യുന്നു? ബ്രഹ്മസ്വരൂപ അനുഗമായച്ച ആകാശാദി അന്നമയാന്തം കാര്യം പ്രദർശിതം. ഇവിടെ ബ്രഹ്മസ്വരൂപ ജ്ഞാനം എന്താണ്? ബ്രഹ്മസ്വരൂപം, ബ്രഹ്മതത്വജ്ഞാനം, ഈശ്വര തത്വജ്ഞാനം, അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇത് പറഞ്ഞത്. തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യം. അല്ലാതെ നമുക്ക് ഇത്തരത്തിൽ സൃഷ്ടിയുണ്ടായി, ആ സൃഷ്ടിയിൽ പിന്നെ ഇന്നതിനെല്ലാം സംഭവിച്ചു, സൃഷ്ടി, സൃഷ്ടികർത്താവ് ഇത് തമ്മിലുള്ള ബന്ധം, ഇത്തരം സങ്കീർണങ്ങളായ വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ പൂർവപക്ഷി ചർച്ച ചെയ്തു. ആ ചർച്ചകളൊന്നും ആവശ്യമില്ലാത്തതാണ്. ഇതെങ്ങനെ സംഭവിക്കും? അത്തരം ഒരു ചർച്ചയ്ക്ക് ഇവിടെ നിന്നല്ല സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തൊന്നും അതിന് പ്രസക്തിയില്ല. സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ആ ബ്രഹ്മതത്വത്തെ, അതിനെ സൃഷ്ടികർത്താവായോ അല്ലാതെയോ പരമാത്മാവായിട്ടോ ജീവാത്മാവായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടോ ഏത് തരത്തിലായാലും ശരി, ആ തത്വത്തെ ഗ്രഹിക്കുന്നു. അതാണ് ബ്രഹ്മസ്വരൂപ അനുഗമായ. ആ തത്വം എങ്ങനെയാണ്? അത് സർവവ്യാപകമായി പ്രപഞ്ച ആധാരമായി പ്രപഞ്ച സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. അതാണ് ബ്രഹ്മസ്വരൂപ അനുഗമായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നതല്ല. ആകാശാദി അന്നമയാന്തം കാര്യം പ്രദർശിതം. അവിടെ ആകാശാദി സൃഷ്ടി, ആകാശത്തിന്റെ സൃഷ്ടി തുടങ്ങി പൃഥ്വി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അന്നമയത്തെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മ അനുഗമിച്ച ആരംഭ, അവിടെ എല്ലാം സൃഷ്ടിയെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയല്ല, മനസ്സ് ബ്രഹ്മാനുഗമം തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഉപനിഷത്ത് പറയുന്നതും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലെ വ്യത്യാസം. മറ്റ് ശാസ്ത്രങ്ങളിലും സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ്, സൃഷ്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയെ മനസ്സിലാകുമ്പോൾ സൃഷ്ടിയുടെ സ്വരൂപം എന്താണ്, സൃഷ്ടിയുടെ കാരണം എങ്ങനെ എന്താണ്, സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, ഇത്തരം കാര്യങ്ങളാണ് വിശദമായി ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ പറയും സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കുന്നു. ഇത് ഇവിടെ വിവക്ഷിതമേ അല്ല. അതുകൊണ്ട് സൃഷ്ടിയുടെ കാരണം അന്വേഷിക്കലല്ല ഇവിടെ. അതെങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട്, അങ്ങനെ ചിന്തിക്കുമ്പോൾ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. പുത്രന് പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് ചിന്തിക്കുന്നത് ആരാണ് പുത്രന്റെ പിതാവ്. അവിടെ സൃഷ്ടിക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയുടെ കാരണമുണ്ട്. സൃഷ്ടിയെ ബന്ധപ്പെടുത്തി അതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കും. ഇവിടെ അതല്ല. ഇവിടെ എന്താണ്, ബ്രഹ്മാനുഗമം. അതാണ് ഇവിടുത്തെ വിഷയം. സന്ദർഭം അതാണ്. സൃഷ്ടി അവിടെ അപ്രധാനമാണ്. അപ്പൊ സൃഷ്ടിയെ ബന്ധപ്പെടുത്തി അല്ല ബ്രഹ്മത്തെ അറിയേണ്ടത്, സൃഷ്ടിയിലൂടെ അല്ല അറിയേണ്ടത്. ബ്രഹ്മാനുഗമിച്ച ആരബ്ധ തത്ര അന്നമയാ ആത്മനോ അന്തര ആത്മാ പ്രാണമയ തദന്തർ മനോമയ വിജ്ഞാനമയ ഇതി. അവിടെ എന്ത് ചെയ്തു, അന്നമയത്തെക്കുറിച്ച് പറഞ്ഞു. അന്നമയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് അന്നമയം എന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവനും അന്തരമായിരിക്കുന്നത് എന്താണ്. അപ്പോൾ പറഞ്ഞു അതിനും അന്തരമായിരിക്കുന്നത് പ്രാണമയനായ ആത്മാവ്. അപ്പോൾ അവിടെ പ്രാണമയനെ വിശേഷിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതിനും അന്തരമായിരിക്കുന്ന എന്താണ്, മനോമയൻ. അതിനും അന്തരമായിരിക്കുന്ന വിജ്ഞാനമയൻ. ഇങ്ങനെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വ്യാപകത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഒന്നും തത്വങ്ങൾ ഗ്രഹിച്ച് അതിന്നതാണെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതിന് പ്രാധാന്യമില്ല. അതിലൂടെ പരമാർത്ഥ തത്വത്തെ അറിയുന്നു, അത്രമാത്രമേ ഉള്ളൂ അതിന്റെ പ്രാധാന്യം. എത്രമാത്രം അത് പരമാർത്ഥ ജ്ഞാനത്തിന് ഉപയോഗിക്കുന്നു, അതാണ് അതിന്റെ പ്രാധാന്യം. അതിൽ കവിഞ്ഞ് അതിന് വസ്തുനിഷ്ഠമായ പ്രാധാന്യം ഇല്ല ഈ കോശങ്ങൾക്കൊന്നും. വിജ്ഞാനഗുഹായാം പ്രവേശിതഃ തത്രച്ച ആനന്ദമയോ വിശിഷ്ട ആത്മാ പ്രദർശിതഃ. പിന്നെ അതിനപ്പുറം വിജ്ഞാനമയന് ശേഷം അതിന്റെ ഉള്ളിൽ ആനന്ദമയം എന്ന് വെച്ചാൽ അതിനേക്കാൾ സൂക്ഷ്മമായി അതിനേക്കാൾ ആന്തരികമായി ആനന്ദമയനായ ആത്മാവിനെ അവിടെ വിശദീകരിച്ചു. അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെ എത്തിയപ്പോൾ എല്ലായിടത്തും ബോധിച്ചത് എന്താണ്, ആത്മാവിനെയാണ്. അത പരമാനന്ദമയ ലിംഗ അധികമ ദ്വാരേണ ആനന്ദവിവൃദ്ധി അവസാന ആത്മാ. ആ പരമാനന്ദമയമായ കോശം, ആനന്ദമായ കോശം, അതിലൂടെ ഇനി ആനന്ദവിവൃദ്ധിയെക്കുറിച്ച് പറയും ഇവിടെ. യുവാവിന്റെ ആനന്ദം, അങ്ങനെ ആനന്ദത്തിന്റെ വർദ്ധനയെ കുറിച്ച് പറയും. ആനന്ദ വിവൃദ്ധിയുടെ അവസാനം ആണാത്മാവെന്ന് പറയും. പരമകാഷ്ഠ അതാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ആനന്ദ സ്വരൂപം ആനന്ദമെന്നും ആനന്ദമെന്നും പറയുന്നു. അപ്പൊ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് പോലും ആത്യന്തികമായി ആത്മസ്വരൂപത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആനന്ദത്തെ പ്രത്യേകിച്ച് ഒന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ബ്രഹ്മപുഷ്ടം പ്രതിഷ്ഠ സർവവികൽപാസ്പദു നിർവികൽപോ. അവിടെ ആത്മാവിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ അതാണ് സർവാധാരം. സർവവികൽപാസ്പദു ഈ പറയുന്നതെല്ലാം വെറും വികല്പങ്ങളാണ്. അന്നം പ്രാണം മനം വിജ്ഞാനം ആനന്ദം ഇതെല്ലാം വെറും വികല്പങ്ങൾ, ബുദ്ധിയുടെ കൽപ്പനകൾ. ആ സർവവികൽപ്പങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന എന്താണ്? നിർവികൽപ്പം. അതിനെ ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ വയ്യ. അതിനെ അന്നം പ്രാണം മനസ്സ് വിജ്ഞാനം ആനന്ദം ഇത്തരത്തിലൊന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത നിർവികൽപ്പം അത് അതിനെ ബോധിപ്പിക്കുന്നു. പക്ഷെ അതിനെ ബോധിപ്പിക്കുന്നതിന് എന്താണ് ഒരു ഉപായം? അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് തസ്സൃഷ്ട്വ തദൈവ അനുപ്രാവശ്യത്. എന്താണ്? അസ്യാമേവ ഗുഹായാം അധിഗന്ധവ്യ ഇനി തത് പ്രവേശ പ്രകല്പിത. ഇവിടെ എന്താണ് പറയുന്നത്? സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്നാണ്. ഇവിടെ സൃഷ്ടിയിൽ പ്രവേശിച്ചു, സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അസ്യാമേവ ഗുഹായാം, ഈ സ്രഷ്ടാവിനെ അറിയുന്ന ഒരേ ഒരു ഉപാധി അതിനുള്ള ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്നു, വിജ്ഞാനമാകുന്ന ഉപാധി. ആ ഉപാധിയിലൂടെ അധിഗന്ധവ്യ അതിനെ അറിയണം. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അല്ല, സൃഷ്ടിച്ചിട്ട് അതിവിടെയെങ്കിലും പ്രവേശിപ്പിച്ചു എന്നുള്ളതല്ല. ആരാണോ ഈ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്, സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ജീവൻ, ആ ജീവന്റെ വിജ്ഞാനം തന്നെയാണ് ഇവിടെ പറയുന്ന ഗുഹ, ബുദ്ധിഗുഹ, വിജ്ഞാനഗുഹ. അവിടെ ആണ് ഇതിനെ അറിയേണ്ടത്. അതാണ് ഇവിടെ പ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊടുത്ത് ഇതിനെ അറിയാൻ വഴിയില്ല. അപ്പോ എന്താ താല്പര്യം? ഈ സൃഷ്ടികർത്താവിന് പ്രപഞ്ചകാരണമായിരിക്കുന്നതിന് ആരാണോ ഇതിനെ അന്വേഷിക്കുന്നത് അവന്റെ ഉള്ളിൽ തന്നെ
അറിയണം.
ഇതാണ് സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ ബ്രഹ്മം എന്തിനെങ്കിലും സൃഷ്ടിച്ചു എന്നോ സൃഷ്ടിച്ചതിലേക്ക് പ്രവേശിച്ചു എന്നോ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. സ്വന്തം ബുദ്ധിയും ജീവന്റെ ആണ് അതിനെ ഗ്രഹിക്കേണ്ടത്. ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അതിനെ ഗ്രഹിക്കണം, അത് ബോധിപ്പിക്കുകയാണ്. കാരണം ഇതാരെ ചിന്തിക്കുന്നതിനെ കുറിച്ച്, സർവപ്രപഞ്ചത്തിനും കാരണമായ ഒരു ബ്രഹ്മത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടി വരുന്നത്? കാരണം ജീവഭാവത്തിലിരിക്കുന്നുണ്ട്, ജീവനാണ് ചിന്തിക്കുന്നത്. ആ ജീവനെയാണ് ഇവിടെ പ്രവേശിച്ചവനായി പറയുന്നത്. അപ്പൊ ജീവന്റെ പ്രവേശം എന്ന് പറയുന്നത് എന്താണ്? അവൻ ബുദ്ധിയിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് തന്നെ പരമാത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് സർവവികൽപ്പ ആസ്പദവും എന്ന നിർവികൽപ്പവുമാണ്. അപ്പൊ നിർവികൽപ്പമായിരിക്കുന്ന ആ പരമാത്മാവിനെ നിർവികൽപ്പം എന്ന് പറഞ്ഞ കഴിഞ്ഞപ്പോ തന്നെ അത് സർവാതീതമാണ്. പക്ഷെ സർവാതീതമായിരിക്കുന്ന ഒന്നിനെ ചിന്തിക്കേണ്ടി വരുന്നു ആർക്ക്? ജീവൻ. സർവാതീതമായിരിക്കുന്ന ഒന്നിനെ അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കേണ്ടി വരുമ്പോ അതിനെ എങ്ങനെ അറിയാൻ കഴിയും? അതിനെ എങ്ങനെ ഗ്രഹിക്കണം? എങ്ങനെ മനസ്സിലാക്കണം? ഗ്രഹിക്കുക, അറിയുക, മനസ്സിലാക്കുക എന്നെല്ലാം പറയുന്നത് എന്താണോ, ഇതാണ് ബുദ്ധിയുടെ പ്രവൃത്തി, വിജ്ഞാനത്തിന്റെ പ്രവൃത്തി. ആ വിജ്ഞാനം മാത്രമാണ് ഇതിന് അറിയുന്നതിന് സഹായകമായിരിക്കുന്നത്. അതിലൂടെ അറിയുക, അത് നമ്മൾ സാധാരണ ഭാഷയ്ക്ക് എന്താണ്? ഇതിനെ ഉള്ളിൽ അറിയണം, പുറമേയല്ല അറിയുന്നത്. ഈ ഉള്ളും പുറമും എന്ന് പറയുന്നത് എന്തിനാണ്? ഉള്ളെന്ന് പറയുന്നു പരബ്രഹ്മം പരമാത്മാവ്, അത് ഉള്ളും പുറമൊന്നുമില്ലാത്തതാണ്. ഇവിടെ ഉള്ളെന്ന് പറയുന്നത് ഈ ബുദ്ധിയാണ്, ബുദ്ധിയാണ് ഉള്ളെന്ന് പറയുന്നത്. ഉള്ളിൽ അറിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അറിയുക, മനനം ചെയ്യുന്നതും ധ്യാനിക്കുന്നതും എല്ലാം ബുദ്ധിയാണ്. അപ്പൊ പരമാത്മാവിനെ അറിയുന്നതിന് ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ബുദ്ധി. അപ്പൊ തന്റെ ഉള്ളിൽ അറിയുക, തന്റെ ഉള്ളിൽ തന്റെ സ്വരൂപത്തെ അറിയുക, തന്റെ ബുദ്ധിയിലൂടെ തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുക. അതിനുവേണ്ടി പറഞ്ഞു സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ താല്പര്യം. അപ്പോൾ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചവനാണ് അസൃഷ്ടിച്ചവനെ അറിയാൻ ശ്രമിക്കുന്നത്. അവിടെ താൻ തന്നെയാണ് സൃഷ്ടിച്ചത്, താൻ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നെല്ലാം ഈ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അറിയണം. അതിനുവേണ്ടി പറഞ്ഞു സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചിരിക്കുന്നു, അവൻ തന്നെയാണ് ചിന്തിക്കുന്നത്, സൃഷ്ടിച്ചവൻ തന്നെയാണ് ചിന്തിക്കുന്നത്, പ്രവേശിച്ചവൻ തന്നെയാണ് ചിന്തിക്കുന്നത്. അത് സൃഷ്ടികർത്താവായ പ്രവേശിച്ചവനായ തന്നെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ രണ്ടാമതൊരു ഉപായമില്ല. ഈ ബുദ്ധി, ഈ അറിവല്ലാതെ ഇതിനറിയുന്നതിന് മറ്റൊരു ഉപായമില്ല. അത് ബോധിപ്പിക്കുകയാണ്. മഹി അന്യത്ര ഉപലഭ്യത ബ്രഹ്മ. സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? എന്താണ് ഈ സൃഷ്ടി? ആ സൃഷ്ടിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി, വിജ്ഞാനം, ആനന്ദം, ഇതെല്ലാം സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത്രയാണ്. പ്രപഞ്ചത്തെ നമ്മൾ സാധാരണ അന്നമയമായി അറിയുന്നു, സ്ഥൂലമായും ബാഹ്യമായും. ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു, അത് അന്നം മാത്രമല്ല, പ്രാണൻ, മനസ്സ്, ബുദ്ധി, വിജ്ഞാനം, ആനന്ദം, ഇങ്ങനെ പല പേരുകളിൽ പറഞ്ഞു. അപ്പോൾ അതിൽ ആ സൃഷ്ടിയിൽ ഇതിനെ അറിയണം ബ്രഹ്മത്തെ. അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് ബാഹ്യമാണ്, വ്യാപകമാണ്, അന്തമില്ലാത്തതാണ്, അനന്തമാണ് പ്രപഞ്ചം. അതിനെവിടെ അതിനെ അന്വേഷിക്കേണ്ടത്? അതുകൊണ്ട് പറഞ്ഞു ആ സൃഷ്ടിയിൽ നഹ്യന്യത്ര, മറ്റൊരിടത്തും ബ്രഹ്മം ഉപലഭ്യത, ഈ ബ്രഹ്മം ഉപലബ്ധമല്ല. പിന്നെ ഈ സൃഷ്ടികർത്താവിനെ കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും ചിന്തിക്കുന്ന ഈ ചിന്തയിലല്ലാതെ വേറെടുത്തും അത് ഉപലബ്ധമല്ല. നിർവിശേഷത്വം, അതിനുള്ള നിർവിശേഷവും, അത് നാമരൂപരഹിതമാണ്. അതിനെ അന്നം, പ്രാണം, മനസ്സ്, വിജ്ഞാനം, ആനന്ദം എന്നൊന്നും പറയാൻ വയ്യ. ആ സർവാധാരമാണ്, ഒരു തരത്തിലതിനെ വിശേഷിപ്പിക്കാൻ വയ്യ. എന്നാൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ജീവൻ അനുഭവപ്പെടുന്നുണ്ട്, ഇതെല്ലാം സവിശേഷമാണ്, ഇതിലൊന്നിനും അത് ഉപലബ്ധമാകുന്നില്ല. സൃഷ്ടിയിലൊന്നിനും നിർവിശേഷമാണ്. എന്നാൽ ഈ സൃഷ്ടിയിൽ ഒരു ഉപാധിയുണ്ട് അതിനെ അറിയുന്നത്, അതിനാണ് നമ്മൾ പറയുന്നത് മനസ്സ്, ബുദ്ധി, വിജ്ഞാനം, വിശേഷസംബന്ധവും ഹി ഉപലബ്ധിയേതുദ്ദിഷ്ട. അപ്പൊ എവിടെയെങ്കിലും ഒന്നിന്റെ ഒരു അറിവുണ്ടാകണമെങ്കിൽ അതുമായിട്ടൊരു പ്രത്യേക ബന്ധം ഉണ്ടാവണം, എന്നാലേ ഉണ്ടാകത്തുള്ളൂ. ഉപലബ്ധിക്കതാണ് ഹേതു. ഒരു ഉദാഹരണം പറയുന്നു, പ്രസിദ്ധമായ ഒരു ഉദാഹരണം, യഥാ രാഹു ചന്ദ്ര അർക്ക വിശിഷ്ട സംബന്ധം. രാഹുവിന് ചന്ദ്രനും സൂര്യനുമായി വിശിഷ്ടമായൊരു സംബന്ധം വരുമ്പോൾ അത് സാധാരണ പറയും രാഹു ചന്ദ്രനെയും സൂര്യനെയും ഗ്രസിക്കുന്നു, വിഴുങ്ങുന്നു എന്ന് പറയും. സാധാരണ ചന്ദ്രനെയും സൂര്യനെയും എപ്പോഴും കാണുന്നുണ്ട്, ആകാശത്ത് കാണും. പക്ഷെ രാഹുവിനെ എപ്പോ കാണുന്നു? ആ രാഹുവും ചന്ദ്രനും സൂര്യനുമായിട്ടൊരു പ്രത്യേക ബന്ധം വരുമ്പോൾ അവിടെ കാണുന്നു ഗ്രഹണം. അപ്പോ രാഹുഗ്രസ്തനായി സൂര്യനെയും ചന്ദ്രനെയും കാണുമ്പോൾ രാഹുവിനെയും കാണുന്നു. അവിടെ ഒരു പ്രത്യേക ബന്ധം വന്നു സൂര്യനും ചന്ദ്രനുമായി രാഹുവിന്. ഇതൊരു പൗരാണിക സങ്കല്പമാണ്. രാഹു സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹിക്കുന്നു, അങ്ങനെ ഗ്രഹണം ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നു. ഇന്നത്തെ അറിവിന് യോജിച്ച കാര്യമില്ല, അത് പഴയൊരു വിശ്വാസം വെച്ചുകൊണ്ട് പറയണം. രാഹു ഗ്രസിക്കുമ്പോൾ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, രാഹുഗ്രസ്ത ദിവാകരേന്ദു എന്നെല്ലാം ശങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ആ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇന്നെങ്ങനെ ആ ഗ്രഹണം വരുന്നതെന്നുള്ളത് നമുക്കെല്ലാം അറിയാം, അതിന് രാഹുവുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പണ്ടങ്ങനെ വിശ്വസിച്ചിരുന്നു, രാഹു വീഴുന്നു സൂര്യനെയും ചന്ദ്രനെയും അങ്ങനെ ഗ്രഹണം വരുന്നു. എന്നാലും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചില പഴഞ്ചൻ വിശ്വാസങ്ങൾ ശങ്കരാചാര്യർക്കും ഉണ്ടായിരുന്നു, പല ഭാഗത്തും ഇത് പറയും. ഇന്നത്തെ കാലത്ത് വിഡിത്തമാണ്, പക്ഷെ അന്നത്തെ ഒരു വിശ്വാസമായി സ്വീകരിച്ചിരുന്നു. രാഹുവിനും സൂര്യനും ചന്ദ്രനുമായി ബന്ധം ഉണ്ടാകുമ്പോൾ രാഹുവിനെ അറിയുന്നു ഗ്രഹണരൂപത്തിൽ. അതാണ് പറഞ്ഞത് ഉപലബ്ധിക്ക് വിശിഷ്ടമായ ബന്ധം ഹേതുവാണ്. അതുപോലെ ദൈവം അന്ധകരണ ഗുഹ ആത്മസംബന്ധവും ബ്രഹ്മണ ഉപലബ്ധിയേതു. ദൃഷ്ടാന്തത്തിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നു ഇല്ലയോ അതൊന്നുമല്ല അവിടെ പറയും. എന്തായാലും ഒരു വിശിഷ്ട സംബന്ധമുണ്ട്, നമുക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകും. അതുവരെ പ്രകാശിച്ചിരുന്ന സൂര്യനും ചന്ദ്രനും മുങ്ങിപ്പോകുന്നു, അവിടെ നിഴല് വീഴുന്നു. അവിടെ സൂര്യനെ സൂര്യനായും ചന്ദ്രനെ ചന്ദ്രനായും കാണാൻ പറ്റുന്നില്ല. മറ്റൊരനുഭവം ഉണ്ടാകും, ഒരു ഇരുളിന്റെ അനുഭവം. മറ്റെന്തോ ഒന്നിന്റെ ഒരു ബന്ധമാണ് അത്. ശങ്കരാചാര്യർ വിചാരിച്ചത് രാഹു ഒന്ന് വീഴുന്നു എന്നാണ്. അതുപോലെ അത് ശരിയോ തെറ്റോ ശാസ്ത്രീയമാണോ അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല. ഒരു വിശിഷ്ട സംബന്ധം കൊണ്ട് പ്രത്യേക അനുഭവം ഉണ്ടാകുന്നു, അത്രയും എടുത്താൽ ഇവിടെ വേറെ ഉദാഹരണം പറയും. എന്താണ് മുമ്പിലിരിക്കുന്ന വസ്തു, കാണുന്നവൻ ആ വസ്തുവിന്റെ മുമ്പേ ഇരിക്കുന്നു. പക്ഷെ വസ്തുവിനെ കാണുമ്പോൾ എന്ത് വേണം? പ്രകാശവും അതുമായിട്ടുള്ള സംബന്ധം വേണം. അല്ലെങ്കിൽ തനിക്ക് കണ്ണുണ്ട്, കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷെ വസ്തുവിനെ കാണാൻ പറ്റത്തില്ല. വസ്തുവിനെ കാണണമെങ്കിൽ പ്രകാശവും വസ്തുവുമായിട്ടുള്ള ബന്ധം വേണം. അത് വിശിഷ്ട സംബന്ധം. അത് കുറച്ചുകൂടി വ്യക്തമായ ഉദാഹരണം. ആ വിശിഷ്ട സംബന്ധം കൊണ്ട് ആ ഇതിന്നതാണ് വസ്തു എന്നറിയുന്നു. അതുപോലെ അന്ധകരണ ഗുഹ ആത്മസംബന്ധം, അന്ധകരണമാകുന്ന ഗുഹ അവിടെയുള്ള ആത്മസംബന്ധം, ആത്മാവിന്റെ ബന്ധം, അന്ധകരണവും ആത്മാവുമായുള്ള ബന്ധം, മനസ്സും ആത്മാവുമായുള്ള ബന്ധം, വിജ്ഞാനവും ആത്മാവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധമാണ് ബ്രഹ്മണവലബ്ധ ഹേതു. അതാണ് ബ്രഹ്മജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നത്. ഇതാണ് തദൈവ അനുപ്രാവശ്യത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മറിച്ച് സൃഷ്ടിച്ചു അതിലേക്ക് കയറി ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് വീടുണ്ടാക്കിയിട്ട് അത് അതിൽ കയറുന്നത് പോലെയാണോ? അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്തായാലും ശ്രുതി ബ്രഹ്മ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് പറയുന്നു, ബ്രഹ്മമാണ് പരമാ കാരണമെന്ന് പറയുന്നു. പക്ഷെ ആ ബ്രഹ്മം തന്നെയാണ് ജീവന്റെ സ്വരൂപമെന്നും പറയുന്നു. ബ്രഹ്മം ജീവന്റെ സ്വരൂപമാണെങ്കിൽ ജീവൻ സ്വസ്വരൂപത്തെ അറിയണം. എങ്ങനെ അറിയും? അതിനുവേണ്ടി പറഞ്ഞു തദൈവാനുപ്രാവിശ്യ. ആ ബ്രഹ്മത്തിന് ഈ ജീവന്റെ ഉപാധിയായിരിക്കുന്ന ബുദ്ധിയുമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബുദ്ധി ബന്ധത്തിലൂടെ ആ ബ്രഹ്മത്തെ അറിയും. അപ്പോൾ ആ ബുദ്ധിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി എവിടെ? അത് നമ്മൾ പറയും ഉള്ള ജീവൻ തവൻ തന്റെ ആന്തരികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ആരും പറയത്തില്ല എന്റെ ബുദ്ധി പുറത്താണ്, ഞാൻ കാണുന്നത് പോലെ സൂര്യനെയും ചന്ദ്രനെയും നാമരൂപങ്ങളെ കാണുന്നത് പോലെ എന്റെ ബുദ്ധി എന്നിൽ നിന്ന് വേറെയാണ്, എനിക്ക് പുറത്താണ് എന്ന് പറയാൻ കഴിയില്ല. തന്റെ ബുദ്ധിയെ താനായിട്ട് തന്നെയാണ് കാണുന്നത്. എന്റെ അറിവ് ഞാൻ അറിയുന്ന എന്റെ അറിവ്, സർവത്തെ അറിയുന്ന അറിവ്, സർവത്തെയും അറിയുന്ന അറിവിന് താനുമായിട്ട് ബന്ധമുണ്ടല്ലോ, സർവത്തെയും തന്നോട് ബന്ധിപ്പിക്കുന്ന അറിവ്. അപ്പോൾ അറിവിന് എന്താണ്? തന്നോട് ബന്ധമുള്ളതാണ് അന്ധത്തിന്റെ ഗുഹ ആത്മസംബന്ധം എന്ന് പറഞ്ഞു. ഈ ആത്മസംബന്ധത്തെ, ബുദ്ധിയുമായിട്ടുള്ള ആത്മസംബന്ധത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് തദൈവ അനുപ്രാവശ്യത്. സൃഷ്ടിയിൽ അതനു പ്രവേശം ചെയ്തിരിക്കുന്നു എന്നുവെച്ചാൽ തന്റെ ഉള്ളിൽ തന്നെ അറിയുക. നമ്മൾ കേൾക്കുന്ന അർത്ഥമല്ല, സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ചിത്രം വേറെയാണ്. ഒരു സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നിട്ട് അതിൽ പ്രവേശിച്ചു, അതൊന്നുമല്ല. അങ്ങനെ ഒരു സൃഷ്ടിയെക്കുറിച്ചോ പ്രവേശത്തെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കുക താല്പര്യമില്ല, നമ്മൾ ബോധിപ്പിക്കാം. പിന്നെന്താണോ തന്റെ തന്നിൽ പ്രകാശിക്കുന്ന ഈ അറിവ്, ഇതിലൂടെ തന്റെ സ്വരൂപത്തെ അറിയുക. അവിടെ തന്നെ സൃഷ്ടികർത്താവുണ്ട്, അവിടെ തന്നെ സൃഷ്ടിയുണ്ട്. അന്ധക്കരണ ഗുഹ ആത്മസംബന്ധവും ബ്രഹ്മം ഉപലബ്ധി ചെയ്തു. അന്ധക്കരണമാകുന്ന ഈ ഗുഹ അതും ആത്മാവും തമ്മിലുള്ള ബന്ധം, അതാണ് ബ്രഹ്മണ ഉപലബ്ധി ചെയ്തു. നിത്യജ്ഞാനമാനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നതാണ്. സ സന്നികർഷാത് അവഭാസാത്മകത്വാച്ച് അന്ധകരണസ്യ. എന്തുകൊണ്ട് ഇതെല്ലാം ഒരു ഉപായം ഇല്ലാന്ന് പറഞ്ഞു? അതാണ് ഏറ്റവും സമീപ്യത്തിലിരിക്കുന്നു, ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? തന്റെ അന്ധകരണമാണ്. അപ്പൊ തന്നോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ താനാരെ? താൻ മുമ്പ് ഒരാള് സാധാരണ ഒരുവൻ ചിന്തിക്കും എന്താണ്? ഇന്ന നാമ രൂപത്തോടുകൂടിയ രാമൻ, കൃഷ്ണൻ, സീത എന്നീ നാമങ്ങളോടുകൂടിയ ഈ രൂപം, ഈ വ്യക്തി. വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യണല്ലോ, നാമവും രൂപവും ആകൃതി എല്ലാം ചെയ്യും. അതല്ല മനസ്സെന്താണ്? സന്നികർഷ, തന്റെ സ്വരൂപത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് എന്താണ്? അന്ധകരണമാണ്. മാത്രമല്ല എന്താണ്? അവഭാസാത്മകത്വ, അത് പ്രകാശിപ്പിക്കുന്നു സർവത്തെയും. അത് അന്നമയാദി കോശങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു, അത് ജീവനെ പ്രകാശിപ്പിക്കുന്നു. ആ ബുദ്ധിയാണ് പറയുന്ന എന്താണ്? തസ്സൃഷ്ടുവ തദേവാനു പ്രാവശ്യം. ഇത് മറ്റാരുമല്ല പറയുന്നു, സ്വന്തം അന്ധകരണമാ പറയുന്നു. ഇത് ഈ അന്ധകരണത്തെ മാറ്റി നിർത്തിയിട്ട് നോക്കുക, ഇതാര് പറയുന്നു? ഈ അന്ധകരണത്തെ മാറ്റി നിർത്തിയാൽ പറയാനാരുമില്ല, കേൾക്കാനാരുമില്ല, ശ്രുതിയുമില്ല, വേദമില്ല. അന്ധകരണത്തെ മാറ്റിയാൽ പിന്നെ വേദമില്ല, ബോധിപ്പിക്കാനാരെങ്കിലും അങ്ങനെ സങ്കല്പിക്കാനേന്ന് വൃത്തിയില്ല. എന്തുകൊണ്ട്? അവഭാസാത്മകത്വം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. പ്രപഞ്ചത്തെയോ ബ്രഹ്മത്തെയോ അല്ലെങ്കിൽ വേദത്തെയോ തത്വത്തെയോ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഈ ഒരു പ്രകാശം, ആ പ്രകാശം മാത്രമേ ഉള്ളൂ ഇവിടെ സ്വസ്വരൂപത്തെ അറിയുന്നതിന്, സ്വതത്വത്തെ അറിയുന്നതിന്, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നതിന്. ഇതാണ് തദൈവാണ് പ്രാവശ്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം. ശ്രുതി പറയുന്നത്, നീ നിന്റെ തത്വത്തെ നിന്റെ ഉള്ളിലറിയുക, നിന്റെ ബുദ്ധിയിലൂടെ അറിയുക, നിന്റെ അന്ധകരണത്തിലൂടെ അറിയുക. അത് നിന്റെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്, ഇനി വേറെ ഒരു ഉപായമില്ല. പക്ഷെ അത് പറഞ്ഞ ഭാഷ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ്? അത് സൃഷ്ടിച്ചു, എന്നിട്ട് അതിൽ പ്രവേശിച്ചു. അത് നമ്മളിൽ നിന്ന് ഒരുപാട് തത്വം അകന്നു പോകും. തത് എന്നുള്ള ശബ്ദം തന്നെ എന്താണ്? അകച്ചെ കാണിക്കണം. അത് സൃഷ്ടിച്ചു, ആരോ സൃഷ്ടിച്ചു, എന്തിനെയൊക്കെ സൃഷ്ടിച്ചു, പിന്നെ ആ സൃഷ്ടിയിൽ അത് പ്രവേശിച്ചു. അതിന് നാമമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അയാൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. എന്താണ് ഈ സൃഷ്ടി? എന്താണ് സൃഷ്ടിയുടെ രഹസ്യം? സൃഷ്ടിയെ സൃഷ്ടിച്ച ആര്? സൃഷ്ടിക്ക് കാരണം എന്താണ്? സൃഷ്ടി ചിന്ത അതായിപ്പോ. അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു. അതൊന്ന് ശ്രുതിക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല, അതല്ല വിവക്ഷിതം. ശ്രുതി തന്റെ ഉള്ളിനെ ബോധിപ്പിക്കുന്നു. തന്റെ ഉള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിലൂടെ എന്താണ്? അവഭാസാത്മകമായ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന അതിലൂടെ, അന്ധകരണത്തിലൂടെ അതിനോട് ഏറ്റവും സന്നികർഷമായിരിക്കുന്നു, ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പ്രകാശിക്കുന്ന തത്വത്തെ ഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആരോട്? ഓരോ ജീവനോടും, ശ്രുതിയുടെ ഓരോ ശ്രോതാവിനോടും അത് പറയുകയാണ്. യഥാച ആലോക വിശിഷ്ട ഘടാദി ഉപലബ്ധി, ഘടാദി എന്ന് പറഞ്ഞ വസ്തുക്കൾ, പദാർത്ഥങ്ങൾ, അതിനെ കണ്ണിലൂടെ ഗ്രഹിക്കണമെങ്കിൽ, കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശം. ആലോക വിശിഷ്ടമായ അനുഭവം, ആലോകത്തെ മാറ്റി നിർത്തിയിട്ട് വസ്തുവിനെ കാണാൻ സാധ്യമല്ല, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഏവം ബുദ്ധിപ്പെടുത്തിയ ആലോക വിശിഷ്ട ആത്മബുലബ്ധി സ്യാത്. അതാണ് തദാനുഭവാന് പ്രാവശ്യതെന്ന് പറഞ്ഞു. ബുദ്ധിപ്രത്യയമാകുന്ന ആലോകം, ബുദ്ധിവൃത്തികളാകുന്ന ആലോകം, ബുദ്ധിപരിണാമമാകുന്ന വെളിച്ചം, പുറമേയുള്ള വെളിച്ചം, ആ വെളിച്ചത്തെയും പ്രകാശിപ്പിക്കുന്ന എന്താണ്? ബുദ്ധിപരിണാമമാകുന്ന ഉള്ളിലെ വെളിച്ചം. ഉള്ളിലെ വെളിച്ചമില്ലെങ്കിൽ വസ്തുവിനെ കാണാൻ കഴിയും, പ്രകാശത്തെ കാണാൻ കഴിയും, ഒന്നുമില്ല. ബുദ്ധിപ്രത്യം, ബുദ്ധിയാകുന്ന ആ വെളിച്ചം, ആ വെളിച്ച വിശിഷ്ടമായിരിക്കുന്നു, ആ വെളിച്ചത്തോട് സന്നികർഷമായിരിക്കുന്നു, ആ വെളിച്ചത്തിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്. ആത്മ ഉപലബ്ധി എന്ന് പറയുന്നത് ബുദ്ധിയിലൂടെയുള്ള സ്വരൂപ പ്രകാശമാണ്. അതാണ് പറയുന്നത് തദ്ദേവ അനുപ്രാപിച്ചത്, അല്ലാതെ ആരും പ്രവേശിച്ചു എന്നുള്ളതാണ്. ബുദ്ധിയിലൂടെ നിന്റെ സ്വരൂപത്തെ അറിയുക, അതാണ് എന്റെ താല്പര്യം. തസ്മാത് ഉപലബ്ധി ഹേതു ഗുഹായാം നിഹിതമിതി പ്രകൃതമേവ. അതുകൊണ്ട് പറയുന്നു പ്രകൃതം വിട്ട് ചിന്തിക്കരുത്. സൃഷ്ടിയെ കുറിച്ചോ സൃഷ്ടാവിനെ കുറിച്ചോ എല്ലാം പറയുമ്പോൾ സന്ദർഭത്തിൽ നിന്നും മാറിപ്പോയിട്ട് സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു, അംശമാണോ എന്നാണോ പ്രതിബിംബമാണോ മറ്റെന്തെങ്കിലുമാണോ, ഇത്തരത്തിലൊന്നും ചിന്തിച്ചു പോകരുത്. സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. എന്ത് മനസ്സിലാകും? ഗുഹായാം നിഹിതം എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം തന്റെ തന്നെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്നു, തന്റെ തന്നെ ബോധത്തിലൂടെ പ്രകാശിക്കുന്നു, തന്റെ തന്നെ ചിത്തത്തിലൂടെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ അത് പ്രകാശിക്കുന്നു. തന്റെ ബുദ്ധിക്കും അത് ആധാരമായിരിക്കുന്നു. തദ്വൃത്തിസ്ഥാനീയേ ഇഹ പുനഃ തത്സൃഷ്ടവാ തദ്ദേവാനുപ്രാവശ്യതേ. അന്തർനിഹിതം ഗുഹായാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, നിന്റെ ഉള്ളിൽ നിന്റെ ബുദ്ധിയിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിന്റെ ബുദ്ധിയിലൂടെ പ്രകാശിക്കുന്ന അതാണോ, നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന അതാണോ എന്ന് പറഞ്ഞല്ലോ. തദ്വൃത്തിസ്ഥാനി, അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. അതല്ലാതെ അതിൽ നിന്നും മറ്റൊരർത്ഥത്തെയും ഗ്രഹിക്കരുതെന്നാണ്. അന്തർഗുഹായാം പ്രവിഷ്ഠ എന്ന് പറയുന്ന അതേ താല്പര്യം തന്നെ. തദ്വൃത്തിസ്ഥാനി, അതിന്റെ വിശദീകരണ രൂപത്തിലാണ്, വ്യാഖ്യാന രൂപത്തിലാണ് പറഞ്ഞത്. പുനഃ തത്സൃഷ്ട തദൈവ അനുപ്രാപിച്ചത്, സൃഷ്ടിച്ചിട്ട് അത് അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. നിന്റെ ഉള്ളിൽ നിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുക, നിന്റെ ബുദ്ധിയിലൂടെ ഗ്രഹിക്കുക, നിന്റെ മനസ്സിലൂടെ അതിനെ ഗ്രഹിക്കുക. നിന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടും നിന്റെ മനസ്സ് ആധാരമായിട്ടും അതിനെ ഗ്രഹിക്കുക. അതാണ് അനുപ്രവേശം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ ആരും അങ്ങോട്ട് കടന്നു ചെന്നു എന്നൊന്നും അർത്ഥം എടുക്കരുത്. തസ്സൃഷ്ടവാ തദൈവ അനുപ്രാവശ്യം എന്ന് പറയുന്ന മന്ത്രത്തിന്റെ താല്പര്യം വളരെ ലളിതമാണ്. ഒരുപക്ഷെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി സൃഷ്ടി എങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതത്തിൽ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യമേ ഇല്ല. ജനിക്കാത്ത കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്? ആരും അന്വേഷിക്കാറില്ലല്ലോ. കുഞ്ഞ് ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ പിന്നെ പിതൃത്വത്തെ കുറിച്ചുള്ള അന്വേഷണം വ്യർത്ഥമാണ്. അങ്ങനെ ഒരു അന്വേഷണം അദ്വൈതത്തിലില്ല, ഒരിടത്തുമില്ല. ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്തൊന്നും സൃഷ്ടിയിലുള്ള താല്പര്യത്തോടെ പറയുന്നതല്ല. അതിവിടെയും വ്യക്തമാക്കുന്നു. തസ്സൃഷ്ടുവ തദൈവാന് പ്രാവശ്യം എന്ന് പറയുന്നത് എന്റെ താല്പര്യം ഇതാണ്. തദൈവം ആകാശാദികാരണം കാര്യം സൃഷ്ടുവ തദനുപ്രവിഷ്ഠം ഇവ അന്തർഗുഹായ തത് ഇവയിതം തത്സൃഷ്ടുവായി ഞാനും വ്യാഖ്യാനിക്കുന്നു മന്ത്രത്തെ. തദൈവ ആ പരമാത്മാവ് തന്നെ ഇതം ആകാശാദി കാരണം. ഇതം എന്താണ് ഈ കാണുന്നത് കാര്യം? ആകാശാദി കാരണം തത്, ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന ആ ബ്രഹ്മം. ഇതം കാര്യം സൃഷ്ടുവായി കാര്യത്തെ സൃഷ്ടിച്ചിട്ട് തത് അനുപ്രവിഷ്ടം ഇവ എന്നാണ്. അതിലേക്ക് കടന്നു കയറിയത് പോലെ, അല്ല അതിനൊന്നും സംഭവിക്കുന്നില്ല. ഒന്നിനെ സൃഷ്ടിച്ചിട്ട് വീട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന പോലെയൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അനുപ്രവിഷ്ടം ഇവ. ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും വാച്യാർത്ഥത്തെ എടുക്കരുത്. ഇവ എന്ന് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഉടൻ ലക്ഷ്യാർത്ഥത്തെ അന്വേഷിക്കണം, പരമ താല്പര്യത്തെ മനസ്സിലാക്കണം. തദനുപ്രവിഷ്ടം ഇവ, അതങ്ങോട്ട് കടന്നതുപോലെ അന്തർഗുഹായാം. അന്തർഗുഹ എന്താണ്? ബുദ്ധവും ബുദ്ധിയിൽ. ആരുടെ ബുദ്ധിയിൽ? തന്റെ തന്നെ. താൻ ചിന്തിക്കുന്ന തന്റെ ബുദ്ധിയിൽ, അല്ലെങ്കിൽ ശ്രുതിയെ ശ്രവിക്കുന്നവന്റെ ബുദ്ധിയിൽ. ശ്രുതിയെ ശ്രവിച്ച് തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന്റെ ബുദ്ധിയിൽ, ജീവബുദ്ധിയിൽ, അവിടെ ദ്രഷ്ടൃ ശ്രോതൃ മന്ത്ര വിജ്ഞാതൃ ഇത്യവും വിശേഷം ഉപലഭ്യതേ. ബുദ്ധിയിൽ തന്നത് ഉപലബ്ധമാകുന്നു, തന്റെ ഉള്ളിൽ തന്നെ അത് അറിയുന്നതിനെ ദ്രഷ്ടാവായി കാണുന്നവനായി, ശ്രോതൃ കേൾക്കുന്നവനായി, മന്ത്ര മനനം ചെയ്യുന്നവനായി, വിജ്ഞാനം നിശ്ചയിക്കുന്നവനായി, നാനാ ബുദ്ധിവൃത്തികളിലൂടെ, അതാണ് നേരത്തെ പറഞ്ഞത് സന്നികർഷ, ഇവയുടെ സംബന്ധം കൊണ്ട് വിശേഷവതുപലഭ്യതേ, ഇവയോട് കൂടിയവനായി, അറിവുള്ളവനായി, ബുദ്ധിയുള്ളവനായി, കാണുന്നവനായി, കേൾക്കുന്നവനായി, മനനം ചെയ്യുന്നവനായി, നിശ്ചയമുള്ളവനായി, അതാണ് വിശേഷവത് ഉപലഭ്യതേ. സയവന്തസ്യ പ്രവേശ, ഇതാണ് എന്റെ പ്രവേശം എന്ന് പറയുന്നു, അല്ലാതെ സൃഷ്ടിച്ച് പ്രവേശിച്ചു എന്നുള്ള അർത്ഥമൊന്നും കൊടുക്കണ്ട. ഉള്ളിൽ അത് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ അതിനെ അറിയാം. തസ്മാദസ്യ തത്കാരണം ബ്രഹ്മ, ഇത് ബ്രഹ്മജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ അല്ല, ഭേദമുണ്ട്. ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് എല്ലാവർക്കും സമാനമാണ്, ബുദ്ധി പ്രകാശിക്കുന്നു എല്ലാവരിലും ഒരുപോലെയാണ്. അതുകൊണ്ട് തസ്യ പ്രവേശ, അതിന്റെ പ്രവേശം ഇപ്രകാരമായതുകൊണ്ട് തസ്മാദസ്യ തത്കാരണം ബ്രഹ്മ, അതുകൊണ്ട് സർവത്തിനും കാരണമായി ആ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു. അതോ അസ്തിത്വാദ് അസ്തിത്വ ഉപലബ്ധം, അത് സ്ഥിതി ചെയ്യുന്നു, നിലനിൽക്കുന്നു, അറിയുന്നു, പറയുന്നു അഹമസ്മി, ഞാനുണ്ട്.